നാം ഇന്ന് സഖര്യ പ്രവചനം 11 അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് പഠിക്കുവാൻ പോകുന്നത്. 12 വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആദ്യം, ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. വളരെ ശ്രദ്ധേയമായ ഒരു പ്രവചനമാകുന്നു ഇത്. വളരെയധികം ശ്രദ്ധേയമായ വിധത്തിൽ ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറുകയുണ്ടായി എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിശുദ്ധ മത്തായി തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിന്റെ 14, 15 വാക്യങ്ങൾ ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിന്റെ 14, 15 വാക്യങ്ങൾ. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. നിങ്ങൾ എന്തു തരും? ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. സഖര്യാവ് ഇവിടെ സൂചിപ്പിക്കുന്ന കൂലി സൂക്ഷ്മമായും ഇതുതന്നെ അത്രേ. കൂടുതൽ കൊടുക്കുവാൻ മഹാപുരോഹിതന്മാർ സമ്മതിക്കാതിരുന്നത് രസകരമായി തോന്നുന്നില്ലേ? ഈ വിലയ്ക്ക് സമ്മതിക്കുവാൻ യൂദായ്ക്കൊട്ടും മടി വരാതിരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് കേട്ടോ. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു എന്നാണ് നാം വായിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിന്റെ 9, 10 വാക്യങ്ങളിൽ വളരെ രസകരമായ വേറൊരു കാര്യം നാം കാണുന്നുണ്ട്. 27 അധ്യായം 9, 10. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത് കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവർത്തി വന്നു. യിരെമ്യാ പ്രവചനം 18 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ ഈ പ്രവചനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കാണാവുന്നതത്രേ. നാം ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് യിരെമ്യാവും ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഉണ്ടാകാവുന്ന സംശയം, പിന്നെ എന്തിനാണ് വിശുദ്ധ മത്തായി യിരെമ്യാവിൽ നിന്നും ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞത്? അതിന്റെ കാരണം, ക്രിസ്തുവിന്റെ സമയത്ത് പ്രവാചക പുസ്തകങ്ങളിൽ ആദ്യത്തേത് യിരെമ്യാവിന്റെ പുസ്തകമായിരുന്നു എന്നുള്ളത് അത്രേ. ഇനിയും 11 അധ്യായത്തിന്റെ 13 വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ യഹോവ എന്നോട് അത് ഭണ്ഡാരത്തിലിട്ട് കളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ട് കളഞ്ഞു. മനോഹരമായ വില എന്നിവിടെ പറയുന്നു. ഇതിനെ ചിലപ്പോൾ നിന്ദാപൂർവമായ വില എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ല ഒരു പദം മോഹവില എന്ന് പറയുന്നതായിരിക്കും അല്ലേ. അവർ എന്നെ മതിച്ചിരിക്കുന്ന വില 30 വെള്ളിക്കാശ്, അതേക്കുറിച്ചൊന്ന് ആലോചിക്കൂ. യേശുവിന് അവർ വളരെ കുറച്ച് വിലയെ മതിച്ചുള്ളൂ. അവനെ തങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിലേക്ക് ഒരു വലിയ മോചന ദ്രവ്യം, ചില 10,00,000 വെള്ളിക്കാശ് കൊടുക്കുവാൻ അവർ താല്പര്യപ്പെട്ടില്ല, ഒരിക്കലുമില്ല. 30 വെള്ളിക്കാശിൽ കൂടുതൽ അവർ കൊടുക്കുമായിരുന്നില്ല. എത്ര വില കുറഞ്ഞ ഒന്നായിരുന്നു അത്. ആ 30 വെള്ളിക്കാശ്, അതുകൊണ്ട് യൂദ എന്താണ് ചെയ്തത്? അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ട് കളഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് അല്പം അഭിപ്രായ ഭിന്നതയുണ്ട്. ചില തർജ്മകളിൽ അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിൽ കുശവന്റെ അടുത്തേക്ക് ഇട്ട് കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏതായിരുന്നാലും യൂദ ദേവാലയത്തിലേക്ക് ചെന്ന് ആ പണം അവിടെ കെറിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിന്റെ 6, 7 വാക്യങ്ങളിലാണ്. അങ്ങനെ ഞാൻ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിൽ കുശവന്റെ അടുത്തേക്ക് ഇട്ട് കളഞ്ഞു എന്ന് സഖര്യാവ് നേരത്തെ പ്രവചിച്ചതാണ്. അത് യാദൃശ്ചികമായിരുന്നില്ല. തിരുവചനത്തിലെ വളരെയേറെ ശ്രദ്ധേയമായ ഒരു ഭാഗം അത്രേ ഇത്. എന്താണ് ഈ കുശവന്റെ നില? കുശവന്റെ നിലം എന്ന് പറഞ്ഞാൽ കുശവന്റെ സ്വന്തമായ സ്വത്താകുന്നു. ഒരു കുടമോ കലമോ മറ്റെന്തെങ്കിലും കളിമൺ പാത്രമോ ഉണ്ടാക്കുവാനായി ചിന്തിച്ച് തന്റെ ചക്രത്തിന്മേൽ കളിമണ്ണു വെച്ച് കുശവൻ പണി ചെയ്യുമ്പോൾ, തന്റെ കൈകളിൽ ആ പാത്രം വേണ്ട വിധം രൂപപ്പെടാതെ വരുമ്പോൾ, കുശവൻ ആ കളിമണ്ണ് ചക്രത്തിൽ നിന്നെടുത്ത് തന്റെ നിലത്തിലേക്ക് എറിയും. വേണ്ട വിധത്തിൽ രൂപപ്പെടുത്താവുന്ന കളിമണ്ണ് ആയിരിക്കില്ല അത്. അതിനകത്ത് കല്ലോ തരിയോ ഒക്കെ കാണും. പ്രയോജനമില്ലാത്തതായി അത് തള്ളിക്കളയും. യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ദൈവം തന്നെ തന്നെ ഒരു കുശവനോട് ഉപമിച്ച് സംസാരിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ, അതെ, മനുഷ്യവർഗമാകുന്ന കളിമണ്ണിനെ, തന്റെ മനസ്സിലുള്ള ഒരു പാത്രമായി രൂപപ്പെടുത്തുവാൻ താല്പര്യപ്പെട്ട് ദൈവം ചക്രത്തിന്മേൽ വയ്ക്കുന്നു. കളിമണ്ണ് അവിടുത്തെ ഇഷ്ടത്തോട് യോജിക്കണം. അവന്റെ കരങ്ങളിൽ ഇണങ്ങാത്ത കളിമണ്ണ് കുശവന്റെ നിലത്തിലേക്ക് എറിഞ്ഞു കളയും. അവനതിനെ ഉപയോഗിക്കുവാൻ സാധ്യമല്ല. അതിനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പാത്രമായി രൂപപ്പെടുത്തി പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ കഴിയാത്ത വിധം ഈ മണ്ണ് ഉപയോഗശൂന്യമായി പ്രയോജനമില്ലാത്തതായി തീരുന്നു. ക്രിസ്തുവിന്റെ വില 30 വെള്ളിക്കാശായിരുന്നു എന്നത് രസകരമായിരിക്കുന്നില്ലേ? പുരോഹിതന്മാർ ആ നാണയങ്ങൾ എടുത്തു. രക്തത്തിന്റെ വില, അതെ, മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുവാൻ ആ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ആ കാര്യം. ഇതവരുടെ ഭക്തിയുടെ ആഴത്തെ കാണിക്കുന്നു. ആ പണം കൊണ്ടവർ പാവങ്ങളെ സംസ്കരിക്കുവാൻ വേണ്ടി കുശവന്റെ നിലം വാങ്ങി. എന്തൊരു ഭക്തിയില്ലേ! എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കർത്താവായ യേശു ക്രിസ്തു ഈ കുശവന്റെ നിലത്ത് വളരെ വളരെ നാളുകളായി പ്രവർത്തിക്കുകയായിരുന്നു. അവൻ ആ സ്ഥലം വാങ്ങി. പക്ഷേ 30 വെള്ളിക്കാശിനല്ല അവനത് വാങ്ങിയത്. സ്വർണമായോ വെള്ളിയായോ കൊടുക്കാവുന്നതിനേക്കാളും അധികം വില അവൻ അതിന് കൊടുത്തു. അവൻ അതിന്റെ മുഴുവൻ വിലയും കൊടുത്തു. അതായത് അവന്റെ വിലയേറിയ രക്തം അവൻ അതിനായി കൊടുത്തു. താങ്കളും ഞാനും ജീവിക്കുന്ന ഈ പഴയ തകർന്ന ലോകം തനിക്കായി വാങ്ങുവാൻ അവൻ വില കൊടുത്തു. മനുഷ്യന്റെ തകർന്ന ജീവിതങ്ങളാൽ നിറഞ്ഞ ഒരു ലോകം, ശാരീരികമായി തകർന്ന, മാനസികമായി തകർന്ന, ധാർമ്മികമായി തകർന്ന, ആത്മീകമായും തകർന്ന ഒരു കൂട്ടം മനുഷ്യർ. വലിയ കുശവനായ യേശു ക്രിസ്തു തള്ളിക്കളഞ്ഞ കളിമണ്ണെടുത്ത് ചുറ്റുപാടുകളുടെ ചക്രത്തിൽ വെച്ച് മനോഹര മാനപാത്രങ്ങളായി രൂപപ്പെടുത്തുന്നു. നാം ആകുന്നു കളിമണ്ണ്, അവിടുന്ന് കുശവനും. ആ അവന്റെ പ്രവർത്തനം എത്ര ആശ്ചര്യകരമാണ്! അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഈ കാലങ്ങളിൽ പോലും അവൻ കുശവന്റെ നിലത്തിൽ പണിതുകൊണ്ടിരിക്കുന്നു. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, അനന്തരം ഞാൻ യഹൂദയും ഇസ്രായേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൽ മുറിച്ചു കളഞ്ഞു. 2-ാമത്തെ ഈ കോൽ മുറിച്ചു കളഞ്ഞു എന്നതിനാൽ ഇടയനും തന്റെ ആട്ടിൻകൂട്ടമായ ഇസ്രായേലും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായും വേർപെടുത്തി എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞപ്പോൾ എന്നെ ക്രൂശിക്കുവാനായി ജാതീയരായ ആളുകളുടെ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ നിങ്ങളുമായി ഉണ്ടായിരുന്ന ഉടമ്പടി ഞാൻ ലംഘിച്ചു എന്ന് ദൈവം പറയുന്നത് പോലിരിക്കുന്നു. യഹൂദന്മാരുടെ മശിഹ വന്നു. ആ രാജ്യക്കാർ അവനെ തള്ളിക്കളഞ്ഞു. യഹൂദജനം ഇന്നും ഭൂമി മുഴുവൻ ചിതറപ്പെട്ടിരിക്കുന്നു. 15-ാം വാക്യം നോക്കിക്കേട്ട്, എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പ് എടുത്തുകൊള്ളുക. സക്രിയാവ് അഭിനയിക്കേണ്ടതായ വേറൊരു ഉപമയാകുന്നു ഇതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൻ വീണ്ടും ഒരു ഇടയന്റെ കോപ്പുകൾ എടുക്കണം. 16-ാം വാക്യം, ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. 30 വെള്ളിക്കാശിന് വിറ്റ, ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത, ഒരു റോമൻ ക്രൂസിൽ തറച്ചു കൊന്ന ആ നല്ല ഇടയനെ കുറിച്ച് സക്രിയാവ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ക്രൂശ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യാഗമായി അർപ്പിക്കപ്പെട്ട താമര യാഗപീഠം ആയി. ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ നല്ല ഇടയൻ അവനാകുന്നു. അവിടുന്നാകുന്നു ലോകത്തെ മുഴുവൻ സ്നേഹിച്ച നല്ല ഇടയൻ. ചരിത്രത്തിൽ വളരെ അധികം കഴിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന വിഡ്ഢിയായ അല്ലെങ്കിൽ തുമ്പുകെട്ട പ്രവാചകനെയാണ് ഇനിയും സക്രിയാവ് കാണിക്കുന്നത്. ക്രിസ്തുവിന്റെ വരവിന്റെയും എതിർ ക്രിസ്തുവിന്റെ വരവിന്റെയും ഇടയിൽ ഒരു നീണ്ട ഇടവേളയുള്ളത് സക്രിയാവിന് ഒരു പ്രശ്നമല്ല. ബാബിലോണിൽ അടിമകളായി ഇരുന്നതിന് ശേഷം പലസ്തീനിലേക്ക് മടങ്ങി വന്നിരുന്ന ഇസ്രായേൽ മക്കളുടെ ശേഷിപ്പിനോടാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. സഭ യുഗത്തെക്കുറിച്ചാണ് അവന് മനസ്സിലുണ്ടായിരുന്നത് എന്ന് താങ്കൾ ചിന്തിച്ചാൽ തെറ്റി. സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിച്ചു കഴിഞ്ഞു. ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് വീണ്ടും ഇസ്രായേലിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോഴാണ് ഈ തുമ്പുകെട്ട ഇടയൻ വരുന്നത്. എതിർ ക്രിസ്തു ഇസ്രായേൽ മക്കളോട് എപ്രകാരമായിരിക്കും ഇടപെടുന്നതെന്ന് ശ്രദ്ധിച്ചാലും അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. അവൻ ആടുകളെ ചിതറിക്കുകയും കൊന്നു തിന്നുകയും ചെയ്യും. ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകി നല്ല ഇടയനുമായി എത്ര വ്യത്യസ്തമായ സ്വഭാവമാകുന്നു ഇവിടെ കാണുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളുമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 5:43. ആദ്യമൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു നാം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷപ്പെടലിൽ നിന്നും വളരെ വളരെ അകലത്തിലാകുന്നു എന്ന്. കാരണം അടയാളങ്ങളൊന്നും അവന്റെ വരവുമായി ബന്ധപ്പെട്ടതായി എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് യേശുക്രിസ്തുവിന്റെ വരവിനായി ലോകം പാകമായിരിക്കുന്നു എന്നത്രേ. യേശുക്രിസ്തുവിന്റെ വരവ് നാളെയാകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, അതെനിക്കൊട്ട് അറിയുകയുമില്ല. ആ വിവരം ദൈവത്തിന്റെ കൈകളിൽ മാത്രമാകുന്നു. തക്കതായി യോഗ്യതാപത്രവുമായി ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടാൽ, അതായത് ലോകത്തിൽ സമാധാനം കൊണ്ടുവരികയും ഈ കുഴഞ്ഞുമറിഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മെ ഉയർത്തി സമ്പൽ സമൃദ്ധിയിലാക്കുകയും ഒക്കെ ചെയ്താൽ അങ്ങനെയുള്ളവനെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുവാൻ ലോകത്തിന് സന്തോഷമേ കാണൂ. ആ വ്യക്തി സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ വന്നിരിക്കുന്നതെന്ന് ലോകം ചോദിക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? എവിടെ നിന്നാ വന്നത് എന്ന് അവന്റെ ചില നല്ല പ്രവർത്തനങ്ങൾ കണ്ട് മനുഷ്യർ തെറ്റിദ്ധരിക്കുക മാത്രമാണ് ചെയ്യുവാൻ പോകുന്നത്. അവൻ എവിടെ നിന്ന് വന്നു എന്നുള്ളത് മനുഷ്യർക്കൊരു പ്രശ്നമായിരിക്കില്ല. നമ്മുടെ ഈ സമയത്ത് എല്ലാ രാജ്യങ്ങളും ഏത് തരത്തിലുമുള്ള നേതൃത്വവും അംഗീകരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ നേതാക്കന്മാരെ കൊണ്ട് നമ്മുടെ ലോകം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ അവനെ സ്വീകരിക്കുവാൻ നാം തയ്യാറായിരിക്കുകയാണ്. ഒരു പക്ഷെ വളരെ കഴിഞ്ഞായിരിക്കും അവൻ പ്രത്യക്ഷനാകുന്നത്. പക്ഷെ ഇപ്പോൾ തന്നെ അവന്റെ വരവിന് യോജിക്കുന്ന സാഹചര്യം അത്രേ നമുക്കുള്ളത്. ലോകം അത്രമാത്രം ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 11:17 വായിക്കുന്നു, ആട്ടിൻ കൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം, അവന്റെ ഭുജത്തിനും വലം കണ്ണിനും വരൾച്ച, അവന്റെ ഭുജം അശേഷം വരണ്ടും വലം കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. തുമ്പുകെട്ട ഇടയൻ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നാണ് അർത്ഥം. വഴക്കാളി, അവൻ കൊള്ളാത്തവൻ അത്രേ, വിലയില്ലാത്തവൻ അത്രേ, അവൻ വലിയ ചതിയൻ അത്രേ. ഈ മൂഢനായ ഇടയൻ പ്രയോജനമില്ലാത്തവനാണ്. പക്ഷേ ലോകം അവന്റെ പിൻപെ പോകും. വാഗ്ദത്തം ചെയ്യപ്പെട്ട നല്ല ഇടയനെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞപ്പോൾ അവർ ലോകം മുഴുവൻ ചിതറപ്പെട്ടു. യെരുശലേമിൽ ആരംഭിച്ച് ഭൂമിയുടെ അറ്റത്തോളവും പ്രസംഗിക്കപ്പെടും എന്ന് പറഞ്ഞ സുവിശേഷം ഇന്ന് അങ്ങനെ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഡിയോ എന്ന ഈ മാധ്യമത്തിലൂടെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളവും പ്രസംഗിക്കപ്പെടും എന്നത് എന്റെ ദൃഢനിശ്ചയം അത്രേ. ഈ സുവിശേഷം പ്രചരിക്കുവാൻ തുടങ്ങിയിട്ട് വളരെ നീണ്ട ഒരു കാലയളവായി കഴിഞ്ഞു, 1900+ വർഷങ്ങൾ. അതിനുശേഷം ഈ കള്ള ഇടയൻ പ്രത്യക്ഷനാകും. അവൻ പ്രയോജനമില്ലാത്തവനെങ്കിലും അവൻ എല്ലാം വാഗ്ദാനം ചെയ്യും. അവൻ വലിയ രാഷ്ട്രീയക്കാരനായിരിക്കും. പുസ്തകത്തിലുള്ളതും പുസ്തകത്തിന് വെളിയിലുള്ളതും എല്ലാം അവൻ വാഗ്ദാനം ചെയ്യും. ആട്ടിൻ കൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടമെന്ന്. ഈ അയ്യോ എന്നുള്ള പ്രയോഗം എപ്പോഴും ആപത്തിനെ കാണിക്കുന്നതാണല്ലോ. എന്തെങ്കിലും പ്രശ്നത്തിലാകുമ്പോഴാണല്ലോ മനുഷ്യർ അയ്യോ എന്ന് പറയുന്നത്. അവന്റെ ഭുജത്തിനും വലം കണ്ണിനും വരൾച്ച, അവന്റെ ഭുജം അശേഷം വരണ്ടും വലം കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് അവൻ അവന്റെ കണ്ണുകൊണ്ട് നോക്കി ആടുകളെ സംരക്ഷിക്കുകയല്ലായിരുന്നു, പിന്നെയോ അവയിൽ തനിക്ക് തിന്നാൻ കൊള്ളാകുന്ന നല്ല ആടുകൾ ഏവ എന്ന് നോക്കുകയായിരുന്നു. എത്ര നാണം കെട്ട ഒരു പ്രവൃത്തിയില്ലേ, സ്വന്തം ലാഭം മാത്രം നോക്കിയുള്ള ആടുമേയിക്കാം. അവൻ കരങ്ങളിൽ വടിയും കോലും എടുത്ത് ആടുകളെ ആപത്തിൽ നിന്നും രക്ഷിക്കേണ്ടതിന് പകരം അവയെ കൊന്നുമുടിക്കുന്നു. അവയെ കാത്തു സൂക്ഷിക്കുന്നതിന് പകരം അവയെ നശിപ്പിച്ചു. അവന്റെ മേൽ ദൈവശിക്ഷ വരുന്നു എന്ന് ദൈവം അരുളി ചെയ്തു. അവന്റെ വലം കണ്ണിന് വരൾച്ച, ഭുജം അശേഷം വരണ്ടും പോകും. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് ദൈവം തുമ്പുകെട്ട ഈ ഇടയനെ ശിക്ഷിക്കുവാൻ പോകുന്നു എന്നാണ്. അതെ, യേശുക്രിസ്തുവിനെ. പിശാചിനെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്നതിനു മുൻപ് യേശുക്രിസ്തുവിനെ അവിടെ ആക്കും എന്ന് ചുരുക്കം. മഹോപദ്രവകാലം ഏറ്റവും അധികം കഠിനമാക്കുന്നത് ഈ തുമ്പുകെട്ട ഇടയനായിരിക്കും. അതെ, യേശുക്രിസ്തു. മഹോപദ്രവത്തിന്റെ ആദ്യ സമയങ്ങളിൽ ഇസ്രായേൽ മക്കൾ ചിന്തിക്കും യേശുക്രിസ്തുവാകുന്നു അവരുടെ നല്ല ഇടയനെന്ന്. ഇത് അവരെ ചതിക്കുന്നതാണ്. പക്ഷേ അവന്റെ യഥാർത്ഥ സ്വഭാവം അവർ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവൻ ലോകത്തിന്റെ സ്വേച്ഛാധിപതിയായിരിക്കും. യോഗത്തിലെ സൈന്യം ജെറുസലേമിനെതിരായി വരികയും ചെയ്യും. നല്ല ഇടയനായ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ് ജീവിത വിജയത്തിനുള്ള ഒരേ ഒരു മാർഗം. യേശുവിന്റെ കൽപ്പനകൾ, അവന്റെ പഠിപ്പീരുകൾ അതനുസരിക്കുക, അവനെ സ്നേഹിക്കുക. പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ക്രിസ്തു ആകുന്ന നല്ല ഇടയനത്രേ. സുഹൃത്തെ, താങ്കൾ ആ നല്ല ഇടയനെ അനുഗമിക്കുന്നുണ്ടോ? പലപ്പോഴും യൂദാ ചെയ്തതുപോലെ യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന മനോഭാവമല്ലേ നമുക്കുള്ളത്? ചില്ലറ ലാഭങ്ങൾക്ക് പോലും ദൈവത്തെ തള്ളിപ്പറയുന്ന പ്രവണത താങ്കളുടെ ജീവിതത്തിലില്ലേ? അശുദ്ധമായതൊന്നും ദൈവത്തെ മാനിക്കുന്നതല്ല. നാം ദൈവഹിതത്തിനനുസരണമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ വരുമ്പോൾ ക്രിസ്തുവിനെ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയവും. ഇനിയും അത് ഉണ്ടാകാതിരിക്കുവാൻ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുമോ? ദൈവം അങ്ങനെയൊരു സമർപ്പണമാണ് ഓരോ മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. താങ്കളുടെ ജീവിതത്തെ അപ്രകാരത്തിൽ സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ?